Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൌ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷു അതിമുച്യ ധീരാഃ പ്രേത്യസ്മാൻ ലോകാ അമൃതാ ഭവന്തി. ശ്രോത്രസ്യ ശ്രോത്രം ചർച്ച ചെയ്തത് ശ്രോത്യനേനേതി ശ്രോത്രം ശബ്ദസ്യ ശ്രവണം പ്രതി കരണം ശബ്ദാഭിമ്യഞ്ജകം ശ്രോത്രം ഇന്ദ്രിയം തസ്യ ശ്രോത്രം സയസ്തയാ പൃഷ്ട ചക്ഷുഃ ശ്രോത്രം ഗൗദ്യമോ ഇനക്തി. അസോ ഏവം വിശിഷ്ട ശ്രോത്രാദീനി നിയുക്ത ഇതി വക്തവ്യേ. നനു യദത് അനന്യരൂപം പ്രതിഭജനം ശ്രോത്രസ്യ ശ്രോത്രം. വിനേഷിതം എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പറയുന്നത് നേരിട്ടൊരു മറുപടി പറഞ്ഞില്ല. ആരാണ് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത്, ആരാണ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ആരാണ് പ്രാണനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ടത് ഇന്നയാളാണ് എന്ന് പറയുന്നു. അത് പറയാതെ ഇവിടെ എന്ത് ചെയ്യുന്നു, വളച്ചു തിരിച്ച് പറയുന്നു. അപ്പൊ ഗുരുവിന്റെ ആർജവത്തിൽ ഇവിടെ സംശയം, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഗുരുക്കന്മാർ മറുപടി നേരെയല്ലേ പറയേണ്ടത്. അസോ ഏവം വിശിഷ്ട ശ്രോത്രാദിനി നിയുക്തേ, ഇങ്ങനെയുള്ളവൻ ഈ രീതിയിലുള്ളവൻ ഇന്നയാളാണ് ശ്രോത്രാദികളെ പ്രേരിപ്പിക്കേണ്ടത് പ്രേരിപ്പിക്കുന്നത് ഇനി വക്തവ്യെന്നാണ് പറയേണ്ടത്. ചോദ്യം നേരെയാണല്ലോ, ഉത്തരവും നേരെയായിരിക്കണം. അങ്ങനെ പറയേണ്ട സ്ഥാനത്ത് അത് പറഞ്ഞില്ല. നനു ഏത് അനന്യരൂപം പ്രതിഭജനം ശ്രോത്രസ്യ ശ്രോത്രം. ഇനി ചോദ്യത്തിന് അനുസരിച്ചുള്ള മറുപടിയല്ല. ചോദ്യം എങ്ങനെയാണോ വളരെ സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്, നേരെ നേരെ ചൊവ്വയുള്ള ചോദ്യം, മറുപടി അങ്ങനെ അല്ലാന്ന്. അതാണ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു സംശയം. സമാനം പറയുന്ന നേഷദോഷം, നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ദോഷം ഗുരുവിലില്ല. ഇത് മനസ്സിനും വാക്കിനും പ്രവർത്തിക്കുമെന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്നു. ചോദ്യം വളരെ വ്യക്തവും ലാഘവുമായിരിക്കും, ചോദ്യം നേരെയായിരിക്കും. പക്ഷെ മറുപടി അങ്ങനെ പറയാൻ പറ്റത്തില്ല. തസ്യ അന്യഥ വിശേഷ അനവഗമ. എന്തിനെക്കുറിച്ചാണോ ചോദിച്ചത് അതിനെ ചോദ്യം പോലെ ചോദ്യത്തിന്റെ രീതിയിലനുസരിച്ച് വ്യക്തമാക്കാൻ കഴിയത്തില്ല, മറ്റൊരു തരത്തിൽ അതിനെ വ്യക്തമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ശ്രുതി തന്നെ അവസാനം പറയുന്ന എന്താണ്? നേതി നേതി, ഇതല്ല ഇതല്ല. എന്താണ് ആ സത്യം എന്ന് ചോദിക്കുമ്പോൾ അതല്ല അതല്ല എന്ന് പറയുമ്പോൾ എന്താണോ മറുപടി, ഒരു നിഷേധാത്മകമായി പോയി. ചോദ്യം പോലെ അല്ല മറുപടി, ചോദ്യം നേരെ ചോദിച്ചു. അങ്ങനെയല്ല, ഒരു വളഞ്ഞ മറുപടി. ഇവിടെ അത് ശ്രോത്രത്തിന് പ്രേരിപ്പിക്കുന്ന എന്ത് മറുപടി പറഞ്ഞു എന്നാണ്? ശ്രോത്രത്തിന്റെ ശ്രോത്രം. ഇതിനൊരു നേരെയുള്ള ഒരു മറുപടി പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇതിന്റെ താല്പര്യം. അടുത്ത് ഗുരു പറയുന്നതാണ്, ഇതെങ്ങനെ പറയണം, ശിഷ്യന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുള്ള ഒന്നാണെങ്കിൽ നേരിട്ട് പറയണ്ട, ഇതിന്നതാണ് അസൗകര്യം. ഏവം വിശിഷ്ട, ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ വിശേഷതകൾ ഇങ്ങനെയാണ്, ഗുണങ്ങൾ ഇങ്ങനെയാണ്, ഇതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും പറഞ്ഞതിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒന്നല്ല. അങ്ങനെയുള്ള ചോദ്യവും ഉത്തരവും ഏതുവരെ ഉള്ളൂ അതാണ് അടുത്ത് പറയുന്നത്. യദി ശ്രോത്രാദി വ്യാപാര വ്യതിരിക്തേന സ്വവ്യാപാര വിശിഷ്ട ശ്രോത്രാദി നിയോക്ത അവഗമ്യത ദാത്രാദി പ്രയോക്തൃവത് തഥാ ഇതം അനനുരൂപം പ്രതിവചനം സ്യാത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ മറുപടി ശരിയാണ്, എവിടെയാണ് ഈ മറുപടി ശരിയാകുന്നത്? ചോദ്യവും സമാധാനവും ഒരേ സ്വഭാവത്തിൽ വരുന്നു. ഉദാഹരണം പറയുന്നു, ഒരു ഉപകരണം പുല്ലരിയുന്ന കത്തി, അതുകൊണ്ട് പുല്ലറക്കുന്നു, പുല്ലരിഞ്ഞെടുക്കുന്നു. അപ്പൊ ആയുധം ഉപയോഗിക്കുന്ന അരിവാൾ, അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, ഒരു വ്യാപാരം. അതെന്ത് ചെയ്യുന്നു? അത് പുല്ലരിയുന്നു. അത് കാണുന്നവന് മനസ്സിലാകും ആ അരിവാളിനൊരു പ്രവൃത്തിയുണ്ട്, അതുകൊണ്ടവിടെ പുല്ലരിയുന്നുണ്ട്. അവിടെ ചോദിക്കാം, ആരാണിത് ചെയ്യുന്നത്? ഇവിടെ ഇന്ന ആളാണ് അത് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണോ ആ ആയുധത്തിൽ, ആ ഉപകരണത്തിനൊരു പ്രവൃത്തി ഇരിക്കുന്നത്, അതാര് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ നേരിട്ടുള്ള ഉത്തരം പറയാൻ കഴിയുന്നു. എന്തുകൊണ്ട്? അത് ചെയ്യുന്നവനും ഒരു പ്രവൃത്തിയുണ്ട്, അത് ചെയ്യുന്ന ആ വ്യക്തി, അയാളൊരു പ്രവൃത്തിയുണ്ട്. അപ്പോൾ ഒരു കർമ്മം, ആ കർമ്മത്തിന് ആശ്രയമായ ഒരു വസ്തു, അതുള്ളിടത്ത് മാത്രമേ നേരിട്ടുള്ള ചോദ്യവും നേരിട്ടുള്ള മറുപടിയും സാധ്യമാകും. ഇതങ്ങനെയല്ല. കാരണം ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്ന എന്താണോ, ആരാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്, മനസ്സിനെ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ആരാണ്, എന്തുകൊണ്ടങ്ങനെ ചോദിക്കാൻ കാരണം? കാരണം മനസ്സിനും ഇന്ദ്രിയങ്ങളിലൊക്കെ പ്രവൃത്തിയുണ്ട്. ഇതെല്ലാം പ്രവൃത്തി, കർമ്മം ക്രിയ ഉള്ളതാണ്. കർമ്മം അല്ലെങ്കിൽ ക്രിയയുള്ള ഈ ഇവ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അതുപോലെ ക്രിയയുള്ള ഒരുവൻ പ്രവർത്തിപ്പിക്കാനും വേണം. കാരണം ഇതിൽ പ്രവൃത്തിയുണ്ട്, ഈ പ്രവൃത്തിക്ക് പിന്നിലൊരു പ്രവൃത്തി ഉണ്ടായിരിക്കും. ഈ പ്രവൃത്തിക്ക് പിന്നിൽ പ്രേരണാരൂപത്തിലെങ്കിലും ഒരു പ്രവൃത്തി വേണം. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വേണം. ഒരു അരിവാൾ സ്വയം പുല്ല് അരിയാറില്ലോ, എന്തുകൊണ്ട്? അതിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരുവനുണ്ട്, അവനിൽ പ്രവൃത്തിയുണ്ട്. ബാഹ്യമായി കാണുന്ന ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്, പുറമെ അങ്ങനെ കാണുന്നു. ഒരു ഉപകരണം ഒരാൾ പ്രവർത്തിപ്പിക്കുന്നു, അതിന്റെ പിന്നിൽ ആ ഉപകരണത്തെ പ്രവർത്തിപ്പിക്കുന്ന മറ്റൊരു, ഇതാണ് ലോകത്ത് കാണുന്നു. ഈ കരണങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം ഓരോ ഉപകരണങ്ങളാണ്. അത് പ്രവർത്തിക്കുന്നു, അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു പ്രേരയിതാവ്, പ്രവൃത്തിയോടുകൂടി ഒരുവൻ വേണം. ഈ ഒരു സങ്കല്പത്തിലാണ് ചോദ്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് മറുപടി പറയാൻ വരുന്ന ഇന്നയാൾ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നു, അപ്പൊ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്ന അയാളുടെ കർമ്മമാവും. രണ്ടിടത്തും കർമ്മം വരും. പ്രേരയിതാവ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഇവിടെ പ്രേരണ എന്ന് പറയുന്നത് കേവലം സാന്നിധ്യം മാത്രം. അങ്ങനെ ഒരു പ്രേരകനെ നമുക്കറിയില്ല. സാന്നിധ്യം കൊണ്ട് മാത്രം പ്രവർത്തിക്കുക. ഇവിടെ കേവല സാന്നിധ്യമാണ് പ്രേരകമായിരിക്കുന്നത്. അത് ശ്രുതിയിൽ പറയുന്നതാണ്, ഭീഷാസ്മാ, ഇതിനെ ഭയന്നിട്ട് വായു വീശുന്നു, മഴ പെയ്യുന്നു, ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയും. പ്രകൃതിയിലെ ഓരോ പ്രവർത്തനങ്ങളും ഇതിനെ ഭയന്നിട്ടാണ്. ഈ ഭയം എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഭയപ്പെടുത്തുന്നു, ഭയന്ന അതിന്റെ സാന്നിധ്യത്തിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മസാന്നിധ്യത്തിൽ മൂലപ്രകൃതി സ്പന്ദിച്ചു എന്ന് പറയുന്നു. അതിന്റെ സ്പന്ദനം തന്നെ അതിന്റെ സാന്നിധ്യം മാത്രമാണ്. വെളിച്ചം അതിന്റെ സാന്നിധ്യത്തിൽ എന്തെല്ലാം ഇന്ദ്രിയ വ്യാപാരങ്ങൾ നടക്കുന്നു. കണ്ണുകൊണ്ട് എന്തെല്ലാം കാണുന്നു. കാണുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പം വെളിച്ചത്തിന്റെ കേവലം സാന്നിധ്യം മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ണുകൊണ്ട് ഈ വസ്തുക്കളെ കാണുമ്പോൾ അതിന്റെ രൂപം നമ്മൾ അറിയുമ്പോൾ, ഓരോ രൂപത്തെയും വേർതിരിച്ചറിയുമ്പോൾ, വാസ്തവത്തിൽ വെളിച്ചത്തിനവിടെ എന്തെങ്കിലും ക്രിയയുണ്ടോ? ഇല്ല. വെളിച്ചത്തിലവിടെ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നുമില്ല. അങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ആരോപിക്കാമെങ്കിൽ അതതിന്റെ പ്രകാശം അത്രയേ ഉള്ളൂ. പക്ഷെ മറിച്ച് രൂപത്തെ കാണുന്ന അനേകം കണ്ണുകളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. കാണൽ എന്നുള്ള ആ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ കണ്ണിലും തലച്ചോറിലും ബാഹ്യമായും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേവലം പ്രേരകമായി ഒന്നും പ്രവർത്തിക്കാതെ വെളിച്ചം നിൽക്കുന്നു. അപ്പോൾ അവിടെ വെളിച്ചത്തിന്റെ സ്ഥാനം എന്താണ്? വെളിച്ചത്തിന് നമുക്ക് പറയാം ഇതിന്റെ സാക്ഷിയാണ് എന്ന് പറയും. കേവല സാക്ഷിയായിരിക്കുന്നു. പക്ഷെ അത് അതേസമയം പ്രേരകവുമാണ്. അതില്ലെങ്കിൽ കണ്ണിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണിന്റെ ഒരു പ്രവർത്തനങ്ങളും നടക്കത്തില്ല. അതുപോലെ ഇവിടെ കേവലം പ്രേരകമെന്ന് പറയുന്നതിന് സാക്ഷി എന്നുള്ള താല്പര്യമേ ഉള്ളൂ. കേവലം സാന്നിധ്യം എന്നുള്ള താല്പര്യമേ ഉള്ളൂ. അതുകൊണ്ട് ചോദ്യത്തിന് അനുരൂപമായ ഒരു ഉത്തരം പറയാൻ സാധ്യമല്ല. എന്തോ ഒരു പ്രേരകനുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ചോദിക്കുമ്പോൾ പ്രേരിപ്പിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ള തരത്തിൽ നേരിട്ടൊരു ഉത്തരവ് ഇതിന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി നിഗൂഢ ഭാഷ ഉപയോഗിക്കുന്നു. നിഗൂഢമായ ഒരു ഭാഷ, മിസ്റ്റിക് ലാംഗ്വേജ് എന്ന് പറയും. എന്നുവെച്ചാൽ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ അതിന് വ്യാഖ്യാനമുണ്ട് താനും, അർത്ഥമുണ്ട് താനും. അത്തരമൊരു ഭാഷയാണ് പ്രയോഗിക്കുന്നത്. ലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നേരജീവിയെ സംസാരിക്കാം. ചോദ്യത്തിന് അനുരൂപമായ സമാധാനം പറയാം. ഇവിടെ അത് പറ്റത്തില്ല. ഇത് ലൗകികമായ പ്രവൃത്തിയും പ്രേരണയും പോലെ അല്ല എന്നാണ് അതിന് സമാധാനമായി പറയുന്നത്. എഴുതി ശ്രോത്രാദി വ്യാപാരം വ്യതിരിക്ത, ഈ ശ്രോത്രാദി വ്യാപാരങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഭിന്നമായി, സ്വവ്യാപാരേണ വിശിഷ്ട, വേറൊരുവൻ, ഇതിന്റെ പ്രേരകനായ ഒരുവൻ, പ്രേരണ എന്നുള്ള ഒരു പ്രവൃത്തിയോടുകൂടി ശ്രോത്രാദി നിയോക്ത, ശ്രോത്രാദികളെ പ്രേരിപ്പിക്കുന്നവനായി അവഗമ്യത, അങ്ങനെ ഒരുവനെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ, ഏതുപോലെ ദാത്രാദി പ്രയോക്തൃവത്, അരിവാളും മറ്റും കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരുവനെ പോലെ. അവിടെ രണ്ടിടത്തും പ്രവൃത്തിയുണ്ട്. അരിവാളിനും കൊണ്ട് പ്രവൃത്തി, പ്രവർത്തിക്കുന്നവനുമുണ്ട്, അതിനെ ഉപയോഗിക്കുന്നവനുമുണ്ട് പ്രവൃത്തി. തഥാ ഇതം അനന്യരൂപം പ്രതിപദിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ചോദ്യത്തിനനുസരിച്ചെല്ലാം മറുപടി വന്നത്. നത്ഇഹ ശ്രോത്രാദീന പ്രയുക്ത സ്വവ്യാപാര വിശിഷ്ടോ ലവിത്രാദി വദ് അധിഗമ്യതേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രോത്രാദികളുടെ പ്രയോക്താവായി ഒരുവൻ സ്വവ്യാപാര വിശിഷ്ടനായ ഒരുവൻ, ഏതുപോലെ അരിവാളും കൊയ്യുന്നവനും പോലെ, അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇല്ല. രണ്ട് പ്രവൃത്തികൾക്കും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ ഒരിടത്തേ ഉള്ളൂ പ്രവൃത്തി, കർമ്മം ഈ കരണങ്ങളിൽ മാത്രം. പിന്നിലിരിക്കുന്ന ചൈതന്യത്തിൽ കർമ്മമില്ല. ശ്രോത്രാദീനാം ഏവതോ സംഹതാനാം വ്യാപാരേണ ആലോചന സങ്കല്പ അധ്യവസായ ലക്ഷണേന ഫലാവസാന ലിംഗേന അവഗമ്യതേ. മറിച്ചിവിടെ അങ്ങനെ അസ്ഥിഹി ശ്രോത്രാദിവിര അസംഹതോ യത് പ്രയോജന പ്രയുക്ത ശ്രോത്രാദി കലാപോ ഗ്രഹാധിപതി സംഹതാനം പരാർത്ഥത്വ അവഗമ്യതേ ശ്രോത്രാദീനാം പ്രയോക്ത. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളുണ്ട് ഇതിന്റെ പിന്നിൽ, ഇല്ലാതെ നടക്കത്തില്ല. അരിവാള് സ്വയം ഒരിടത്തും കൊയ്യാൻ പോകത്തില്ല. സ്വയം അതിനൊരിക്കലും ഒന്നിനെയും അരിഞ്ഞു മാറ്റാൻ കഴിയത്തില്ല. അങ്ങനൊരു ഉപകരണം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഉപകരണത്തിൽ ചലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു കർമ്മം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ഒരുവനുണ്ടായിരിക്കും. ഇവിടെ അതിന്റെ പിന്നിൽ നിൽക്കുന്നത് അതിൽ നിന്നും വിലക്ഷണമായ അസംഹതനായ ഒരുവനാണ്. ശ്രോത്രാദീനമേവത്വ സംഹതാന, ശ്രോത്രാദികൾ സംഹതമായിരിക്കുന്നു, പരസ്പരം അപേക്ഷിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് സംഹതമായിരിക്കുന്നു എന്ന് പറയുന്നത്? ശ്രവണേന്ദ്രിയം, ചക്ഷുരേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഇതിനൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഇത് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ മനസ്സ് വേണം, പ്രാണൻ വേണം. ഇതെല്ലാം പ്രവർത്തിച്ച് വരുമ്പോൾ ഇതെല്ലാം ഒന്നായി വേണതിരിക്കാൻ വേണ്ടി അരിവാൾ. അതിൽ നിന്ന് നമുക്കതിന്റെ ചലനത്തെ വേർപെടുത്തിയെടുക്കാൻ പറ്റില്ല. ഇത് അരിവാളാണ്, ഇതിന്റെ ചലനമാണ്. കർമ്മത്തെ കർണത്തിൽ നിന്ന് നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് രണ്ടും കാണാം, അരിവാൾ കാണാം, അത് ചലിക്കുന്നതും കാണാം. അതുപോലെ തന്നെ ഇവിടെ ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ സംഹതമായി വിഷയങ്ങളും ഇണന്നാൽ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും. എല്ലാം കൂടെ കൂടിച്ചേരുന്ന് പ്രവർത്തിക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒന്ന് ആലോചന, ശ്രോത്രേന്ദ്രിയം കേൾക്കുന്നു, എന്തോ വന്ന് ശ്രവണേന്ദ്രിയത്തിൽ പതിക്കുന്നു ശബ്ദം. അതിന്റെ ആ പ്രഥമഗ്രഹണം അതാണ് ആലോചന. എന്തോ ഒന്ന് കണ്ണിൽ കാണുന്നു, എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നതിന് മുമ്പ് അതാലോചന പതിയുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും സദാസമയവും ഇങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സങ്കല്പം, പിന്നീട് അതിനെക്കുറിച്ച് സങ്കല്പം ഉണ്ടാകുന്നു. സങ്കല്പം രണ്ടു തരത്തിലും വരാം. അതാണോ ഇതാണോ, അല്ലെങ്കിൽ ഒരു ചോദ്യ രൂപത്തിൽ എന്താണിത് ഈ കണ്ടത്. പിന്നെ അധ്യവസായം നിശ്ചയിക്കുന്നു, ഇത് ഇന്നതാണ്, ഇത് മേശയാണ്, കസേരയാണ്, രൂപമാണ്, രസമാണ്, ഇന്ന രസമാണ്, മധുര രസമാണ്, കൈപ്പരസമാണ്, ഈ തരത്തിൽ അധ്യവസായം വരും. ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ്. കേവല ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഫല അവസാന ലിംഗേന, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു? ഫലത്തിൽ. ഫലം എന്ന് പറയുന്നത് ജ്ഞാനം, അനിശ്ചയത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനം. ഇതിന്റെ ആത്യന്തികമായത് ജ്ഞാനത്തിൽ ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെയും പ്രാണന്റെയും മറ്റും സഹായത്തോടുകൂടി വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. എന്തിനു വേണ്ടി? ജ്ഞാനത്തിനു വേണ്ടി. ജ്ഞാനം ഉണ്ടാകുന്നു, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. ഇതിങ്ങനെ അനിശ്ചിതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അന്ധകരണത്തിൽ. ഇത് സംഭവിക്കുമ്പോൾ ഈ ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലമായി നിരന്തരം അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവഗമ്യതേ എന്താണ് അസ്ഥിഹി, അവിടെ അറിയാൻ കഴിയുന്ന എന്താണ്? ശ്രോത്രാദിഭിരസംഹതോ, അവിടെ ഉണ്ടായത് പുതിയൊരു കാര്യമാണ്. മനസ്സ് വന്നു, പ്രാണൻ വന്നു, ഇന്ദ്രിയങ്ങൾ വന്നു, കൂടിച്ചേർന്നു, പ്രവർത്തിച്ചു. ഇതിൽ നിന്നെല്ലാം വേറിട്ട് ഉള്ളിലൊരു പ്രകാശം അറിവുണ്ടാകും. ശ്രോത്രാദിഭിർ, ഈ അറിവാണ് ബോധ്യപ്പെടുത്തുന്നതാണ്. ശ്രോത്രാദിഭിർ അസംഹതോ യത് പ്രയോജന പ്രയുക്ത ശ്രോത്രാദി കലാപു, ഈ അറിവ് ബോധ്യപ്പെടുത്തുന്നു. ഇത് ആർക്കു വേണ്ടിയാണ് ഈ അറിവുണ്ടായത്? ഇതാർക്കു വേണ്ടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്? അതിന് പ്രയോജനമൊന്നുമില്ല. കണ്ണ് കാണുന്നതുകൊണ്ട് കണ്ണിന് പ്രയോജനമില്ല, കേൾക്കുന്നതുകൊണ്ട് ചെവിക്ക് പ്രയോജനമില്ല, മണക്കുന്നതുകൊണ്ട് പ്രാണേന്ദ്രിയത്തിന് പ്രയോജനമില്ല.